നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ വിസ റദ്ദ് ചെയ്യപ്പെടുന്നത് കൂടി വരുന്നതായുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. വിസ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും അക്കാദമിക് കാര്യങ്ങളിലെ അനാസ്ഥയും രേഖകളിലെ കൃത്രിമത്വം പിടിക്കപ്പെടുന്നതുമെല്ലാം സ്റ്റുഡന്റ് വിസ റദ്ദാക്കാൻ കാരണമാകുന്നുണ്ട്. വിസ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം എന്താണ്? ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു വിദ്യാർത്ഥിയുടെ വിസ റദ്ദ് ചെയ്യുക? ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ടാസ്മേനിയയിലെ റൂവിസ്റ്റ മൈഗ്രേഷൻ ആൻഡ് വിസ കൺസൾട്ടൻസിയിൽ മൈഗ്രേഷൻ ഏജന്റായ മീര ഗണേഷ് കുമാർ SBS വിശദീകരിക്കുന്നത് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയുടെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ അഖിലശ്രീ, എനിക്കൊപ്പം മീര ഗണേഷ് കുമാർ. ഇതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളുമൊക്കെ അറിയാൻ ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ സ്ഥിരമായി പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കാം. സ്വാഗതം മീര. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദ് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ കൂടി വരുന്നതായ റിപ്പോർട്ടുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമാണ്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ?
പാനിക് സിറ്റുവേഷന്റെ കാര്യമൊന്നുമില്ല. ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് ആ സ്ലൈറ്റ്ലി ഒരു ചെറുതായിട്ട് കൂടുന്നുണ്ട് വിസ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ നമ്മള് ഏതൊരു കൺട്രിയിലാണെന്നുണ്ടെങ്കിലും അവരുടെ നിയമം പാലിക്കുക, നമ്മുടെ വിസയുടെ കണ്ടീഷൻസ് പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല.
ഈ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് പ്രധാനമായും കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്?
സ്റ്റുഡൻസിന് വിസ ഗ്രാന്റ് ലെറ്ററിൽ തന്നെ സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സ് ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേത് നമ്മള് ബ്രീച്ച് ചെയ്താലും ക്യാൻസൽ ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ കോഴ്സില് രജിസ്റ്റർ ചെയ്യാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പിന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുക, പിന്നെ അതേപോലെ എന്തെങ്കിലും ക്യാരക്ടർ ഇഷ്യൂസ് ഉണ്ടാകുക, എന്തെങ്കിലും ജയിൽ സെൻറ്റൻസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ, പിന്നെ അക്കാഡമിക് പ്രോഗ്രസ് ഇല്ലാതെ, അപ്പോൾ വീണ്ടും വീണ്ടും ഒരേ കോഴ്സ് തന്നെ ഫെയിലാവുക, അസൈൻമെന്റ്സ് സമയത്ത് സബ്മിറ്റ് ചെയ്യാതിരിക്കുക, തക്കതായ കാരണമില്ലാതെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. മറ്റു കാരണങ്ങളും ഉണ്ടാകാം, പക്ഷെ അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്.
അത് തന്നെ മീര സൂചിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ജോലി സമയമാണ്. ഈ അനുവദനീയമായ സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. പലരുടെയും വിസ റദ്ദാക്കാൻ അതൊരു കാരണമാകും അല്ലേ?
അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വിസ കണ്ടീഷൻ ഓൾറെഡി അവരുടെ വിസ ഗ്രാന്റ് ലെറ്ററിൽ തന്നെ ഉണ്ടാവും. അത് ഫുൾ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ വിശദീകരിക്കാം അതെന്താണെന്നുള്ളത്. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD സ്റ്റുഡൻസിന് അവരുടെ സെമസ്റ്റർ ഇൻ സെഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ കാലണ്ടർ പ്രകാരം അവര് ട്രൈമസ്റ്റർ ആണെങ്കിലും സെമസ്റ്റർ ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി കീ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. സെമസ്റ്റേഴ്സ് ഇൻ സെഷൻ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും അത് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇവർക്ക് കൊടുക്കുന്ന ആ കോഴ്സ് ഗൈഡിലും അതുണ്ടാവും ആ ഡേറ്റ്സ്. ആ പീരീഡിൽ അവർക്ക് 48 അവേഴ്സ് പെർ ഫോർട്ട്നൈറ്റ്. ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത് ഒരു മൺഡേ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത മൺഡേ അത് കഴിഞ്ഞിട്ടുള്ള സൺഡേ, അങ്ങനെയാണ് 14 ഡേയ്സ് കണക്കാക്കുക. സോ മൺഡേ ടു ഒരു സൺഡേ ആണ് 14 ഡേയ്സ്. അതിൽ 48 അവേഴ്സ് വർക്ക് ചെയ്യാം. പിന്നെ അവർക്ക് ഹോളിഡേ പീരീഡ്, ഔട്ട് ഓഫ് സെഷൻ പീരീഡിൽ, ക്ലാസ് ഇല്ലാത്ത സമയത്ത്, എക്സാംസ് ഇല്ല, യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി ബ്രേക്ക് ആണ് എന്നുള്ള സമയത്ത് അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ബാച്ചുലർ ഡിഗ്രി ഡിപ്ലോമ അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കും മെയിൻ സ്റ്റുഡൻസിനും ഇത് തന്നെ ചെയ്യാം. പക്ഷെ ഡിപെൻഡൻസിന് വർക്ക് റൈറ്റ്സിൽ ചേഞ്ച് വരും. പക്ഷെ നമുക്ക് സ്റ്റുഡൻസിന്റെ കാര്യം മാത്രം, മെയിൻ സ്റ്റുഡൻസിന്റെ കാര്യം മാത്രം നമുക്കിപ്പോൾ നോക്കാം. ഇതെല്ലാം തന്നെയും ടെർഷ്യറി എഡ്യൂക്കേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്, 18 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസിന്റെ റൂൾസ് സ്ലൈറ്റ്ലി വേരിയേഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ ഇത് ടെർഷ്യറി എഡ്യൂക്കേഷൻ മാത്രമേ നമ്മളിപ്പോൾ സംസാരിക്കുന്നുള്ളൂ.
ഓക്കെ, ഈ പഠനം നിർത്തി മുഴുവൻ സമയ ജോലിക്കായി ശ്രമിക്കുന്നത് വിസ റദ്ദാക്കാൻ ഇടയാക്കുമോ?
അബ്സല്യൂട്ട്ലി. പിന്നെ ഇവിടെ സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോ അത് പഠിക്കാതെ പിന്നെ ജോലി എന്ന് പറഞ്ഞ് പോയിക്കഴിഞ്ഞാൽ എന്തായാലും അത് ക്യാൻസൽ ആവാനുള്ള സാധ്യതകളാണ് ഉള്ളത്.
സമീപകാലത്ത് എയർപോർട്ടുകളിലൊക്കെ ക്യാഷ് ഇൻ ഹാൻഡ് ജോലിയുടെ റെക്കോർഡുകൾ ഫോണിൽ കണ്ടതിനെ തുടർന്ന് വിസ റദ്ദാക്കിയ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അതിലെ വസ്തുതയുണ്ട്. അപ്പം ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യരുത് എന്ന് തന്നെയാണ്.
അതെ, ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യരുത്, ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്താലും 48 hours കൂടുതൽ ഫോർട്ട്നൈറ്റിൽ വർക്ക് ചെയ്യരുത്, അത്രേ ഉള്ളൂ. നമ്മള് നമ്മുടെ എംപ്ലോയർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണു മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതും ചെയ്യാത്തതിൻ്റെയും കണക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തം. ഞാൻ അറിയാതെ 40 hours വർക്ക് ചെയ്ത് പോയി എന്ന് അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ ഏത് സമയത്താണ് ജോലിക്ക് പോകുന്നതെന്നും ഏത് സമയത്താണ് നമ്മൾ പോരുന്നതെന്നുള്ളത് നമുക്കറിയാലോ.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം, ഇപ്പോൾ നമ്മളൊരു ജോലി കമ്മിറ്റ് ചെയ്യുന്നു, ഓവർ ടൈം അറിയാതെ ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു സ്ഥാപനത്തിന് വേണ്ടി, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ 48 hours മുകളിലേക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും?
ഫോർട്ട്നൈറ്റിലാണല്ലോ, അപ്പം ഈ ഒരാഴ്ച നമുക്ക് ഇവിടെ നമ്മുടെ ഷിഫ്റ്റ് വരുന്നത് വീക്കിലി ആണ്, അപ്പം അതനുസരിച്ച് നമ്മൾ അടുത്ത ആഴ്ച അത് കുറയ്ക്കുക. ഇപ്പൊ 2 hours നമ്മൾ ഇന്നിപ്പോ ഒഴിവാക്കാൻ പറ്റിയില്ല, ഏജ്ഡ് കെയറിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് വന്നില്ല, അവർക്കൊരു എന്താ പറയുക കാഷ്വൽ വർക്കറിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 hours കൂടുതൽ അവിടെ നിന്ന് പോയി എന്ന് വരും. അപ്പൊ നമ്മൾ അത് അടുത്ത ആഴ്ച നമ്മൾ ഒഴിവാക്കുക. എക്സ്ട്രീം സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ എംപ്ലോയറുടെ അടുത്തും അതനുസരിച്ച് ലെറ്റർ തരാൻ പറയുക. ഒരു പ്രാവശ്യം ഇപ്പോൾ 1-2 hours ഓവർ ടൈം ചെയ്തു എന്ന് വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് നമ്മുടെ പുറകെ വരാനുള്ള സാധ്യത കുറവാണ്. ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ടൊന്നും ഇല്ല, റിപ്പീറ്റഡ് ഒഫൻസസ് ആണ് എപ്പോഴും അതിനെ നോക്കുക. ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി എന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്യൂസ് വരും.
ഓക്കെ, നമ്മൾ ഇത്രയും നേരം തൊഴിൽ സമയത്തിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. പലപ്പോഴും നമ്മൾ ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് വിസയിൽ എത്തിയതിന് ശേഷം ഇവിടുത്തെ മറ്റ് നിയമലംഘനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ലഹരി മരുന്ന് ഉപയോഗിക്കുക, ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുക, അല്ലെ മദ്യപിച്ച് വണ്ടി ഓടിക്കുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒരു വിദ്യാർത്ഥി വിസയിൽ എത്തിയ ഒരാൾ ചെയ്യുകയാണെങ്കിൽ വിസ റദ്ദാകുമോ?
റദ്ദാകുമോ എന്ന് വെച്ചാൽ ആകാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. അതിന് കണ്ടീഷൻസ് ഉണ്ട്. ക്യാരക്ടർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ നമുക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ റെക്കോർഡ് എന്ന് വെച്ചാൽ 12 months അതിൽ കൂടുതലോ ഉള്ള ഒരു ഇംപ്രിസൺമെന്റ് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ക്യാൻസൽ ചെയ്യുക. അല്ല, അതാണ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് പുതിയ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഹേറ്റ് സ്പീച്ച് ലോസ് അതൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ഗ്രൗണ്ട്സ് ഉണ്ട്, പിന്നെ ചൈൽഡ് സെക്സ് ഒഫൻസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി അതൊന്നും. പക്ഷെ 12 months ഇംപ്രിസൺമെന്റ് വേണമെന്നില്ല, അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു കാരണമാണ് ക്യാൻസൽ ചെയ്യാൻ. അപ്പോ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു കൺട്രിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഒരു ടെമ്പററി വിസ, ഒരു വർക്ക് വിസ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് വിസ അങ്ങനെ നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇവിടുത്തെ നിയമങ്ങൾ എന്താണ് എന്നും അത് പാലിക്കുക എന്നുള്ളതിൻ്റെയും ഉത്തരവാദിത്വം 18 years മുകളിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് കാരണം നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പോൾ ഒരു ഒരു ഓറിയൻറ്റേഷൻ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള നിയമങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം ഒരു അറിവ് നമ്മൾ എല്ലാ കുട്ടികൾക്കും തന്നെയും ഇപ്പോൾ ഇൻ്റർനെറ്റിലെല്ലാം നോക്കിയെടുക്കാൻ അറിയാം. അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത്.
അപ്പം
എൻ്റെ റെക്കമെൻഡേഷൻ അതെല്ലാം നമ്മൾ അതിന് ഉത്തരവാദിത്തം എടുക്കുക, നമ്മുടെ ബിഹേവിയറിന് നമ്മൾ ഉത്തരവാദിത്തം എടുക്കുക, അത് നമ്മൾ നേരത്തെ റിസർച്ച് ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ട് വരും.
വിസ റദ്ദാക്കപ്പെട്ടാൽ വിദ്യാർത്ഥിയുടെ മുന്നിലുള്ള മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാമോ?
വിസ റദ്ദാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നോട്ടീസ് ഓഫ് ഇന്റൻഷൻ ടു ക്യാൻസൽ എന്ന് ഒരു ഒരു ഇൻഫർമേഷൻ, ഒരു ഇമെയിൽ ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും വരും. അവര് വിസ ജസ്റ്റ് റദ്ദാക്കുക അല്ല ചെയ്യുക, ഇന്ന കാരണങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ വിസ ക്യാൻസൽ ആക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗം പറയാനും നമുക്കത് കാരണം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് തിരുത്താനും എല്ലാം നമുക്ക് സാഹചര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് 5 അല്ലെങ്കിൽ 7 ദിവസമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കാരണം റെഗുലറായിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതും നമ്മൾ ചെയ്യണം. അപ്പോ അവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് അല്ല എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പീൽ ചെയ്ത് നമുക്ക് നമ്മുടെ ആ സബ്മിഷൻ നമ്മൾ കൊടുത്ത് അല്ല ഇങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്, ഇതാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുത്ത് നമുക്കത് ഇല്ലാതെയാക്കാം. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇനി അതും കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ക്യാൻസലേഷൻ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുന്ന കുറ്റമാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതോ അപ്പീൽ ചെയ്യാൻ പറ്റാത്ത കുറ്റമാണോ എന്നുള്ളത്. അപ്പീൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂ ട്രൈബ്യൂണലിൽ നമുക്ക് പോകാം, ARTയിൽ. അപ്പീൽ ചെയ്യാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ വിസ കാലാവധി, ആ പറഞ്ഞിട്ടുള്ള കാലാവധി അതിൽ തീരുന്നതിന് മുമ്പ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും പോയിരിക്കണം.
ഓക്കെ, താങ്ക് യു മീരാജ്. പ്രിയ ശ്രോതാക്കളെ, സ്റ്റുഡന്റ് വിസയിലുള്ളവർക്കുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ മീര പങ്കുവച്ചത്. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ ആഴത്തിലും ആധികാരികമായും കേൾക്കാൻ ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ സ്ഥിരമായി പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങി ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കാം. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേൾക്കാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.